ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പി ചാക്കോ അച്ഛൻ, ഫിലിപ്പ് വർഗീസ് അച്ഛൻ, സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ എവൻഗെലിയോനായിട്ട് ഇന്ന് വായിച്ചു. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ് മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് കമൻസിങ് ഫ്രം 16 ഓൺവേർഡ്സ്. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവയെന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ വചനം ധ്യാനിപ്പാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. നിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിലയേറിയ സത്യങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഉൾബോധ്യങ്ങളെ കർത്താവെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരണമേ. നിൻ്റെ വചനപ്രകാരം ജീവിപ്പാനുള്ള പ്രാപ്തി ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നൽകിത്തരണമേ. ഞങ്ങളിന്നെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവവചന ധ്യാനത്തിൽ ഉത്സുകരായിരിക്കാൻ, ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കേണ്ടുന്ന വിലയേറിയ വാക്കുകളെ ശ്രവിക്കേണ്ടതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ ക്ഷമിക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നത് ദയതു നീ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മുടെ സഭയായി വിദ്യാഭ്യാസ ദിനമായി, വിദ്യാഭ്യാസ സൺഡേ ആയിട്ടൊക്കെ പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുന്നു. കരുതലിൻ്റെ വിദ്യാഭ്യാസം, കെയർ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക തീമാണ് ഇന്ന് പൊതുവായിട്ടുള്ള ധ്യാനത്തിനായിട്ട് സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് ഒരു യൗവനക്കാരൻ, ഒരു യൂത്ത് യേശുവിൻ്റെ അടുക്കൽ വരുന്നതും അവനുമായിട്ട് യേശു കർത്താവ് നടത്തുന്ന സംഭാഷണവുമാണ് ഇന്നത്തെ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ആ മനുഷ്യനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. യൂത്ത് എന്ന് പറയുന്നുണ്ട്, യൗവനക്കാരനെന്ന് പറയുന്നുണ്ട്, മറ്റൊരിടത്ത് റിച്ച് എന്ന് പറയുന്നുണ്ട്, ഹി വാസ് എ റിച്ച് മാൻ എന്ന് പറയുന്നുണ്ട്, മറ്റൊരിടത്ത് പ്രമാണി എന്ന് പറയുന്നുണ്ട്, ഹി വാസ് എ റൂളർ. എന്നിരുന്നാൽ തന്നെയും ജീവിതത്തിൽ ഒരു മുഖ്യമായ ഒരു സ്ഥാനം വഹിക്കുന്ന, അറിവിൽ ശ്രേഷ്ഠനായ, യൗവനത്തിൻ്റെ തുടിപ്പുകളുള്ള ഒരു ഊർജ്ജസ്വലനായ ഒരു മനുഷ്യനാണ് ആ ചെറുപ്പക്കാരനെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവൻ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ യേശു കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ടീച്ചർ, വാട്ട് ഗുഡ് തിങ് മസ്റ്റ് ഐ ഡു ടു ഗെറ്റ് ഇറ്റേണൽ ലൈഫ്? ഗുരു, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് നന്മ ചെയ്യണം? അവൻ ചോദിക്കുന്നത് നന്മകളെക്കുറിച്ചാണ്. ഞാൻ എന്ത് നന്മ ചെയ്താൽ എനിക്ക് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് സാധിക്കും? പെട്ടെന്ന് നിത്യജീവൻ കിട്ടണം, പെട്ടെന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. ഈ നിത്യജീവൻ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ്, ഇറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരേ ആശയമാണ്. ഇത് പല സുവിശേഷങ്ങളിൽ വ്യത്യസ്തങ്ങളാർന്ന രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ്റെ ആഗ്രഹമാണ്, ദൈവരാജ്യത്തിലേക്ക് എനിക്ക് എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും, എങ്ങനെയാണ് എനിക്ക് നിത്യജീവൻ കരകതമാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് കരുതിയാണ് ഈ മനുഷ്യൻ വന്നത്. അതിന് എന്ത് നന്മ ഞാൻ ചെയ്യേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. എന്ത് നന്മ ചെയ്താൽ എനിക്ക് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശു അവനോട് പറയുന്നുണ്ട്, വൈ ഡു യു ആസ്ക് മീ അബൌട്ട് വാട്ട് ഈസ് ഗുഡ്? ദർ ഈസ് ഓൺലി വൺ ഈസ് ഗുഡ്. അവൻ നന്മ ഏതാണെന്ന് പറഞ്ഞ് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു നന്മ ഏതാണെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. നീ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുവനേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നും ക്രിസ്ത്യാനികൾ, ദൈവവചനം ധ്യാനിക്കുന്നവർ, അനുസരിക്കുന്നവർ ഒക്കെ സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ഏത് നന്മ ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കും. നന്മകളാണ് നമ്മൾ തിരക്കുന്നതൊക്കെ. അത് പലരും പലതരത്തിലാണ് നന്മകളെ വിചാരിച്ചിരിക്കുന്നത്. ഇതും ചെയ്യാം, അതും ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെന്താണ് തെറ്റ്? ചിലർക്ക് ചില കാര്യങ്ങൾ നന്മയായിട്ട് തോന്നും, മറ്റു ചിലർക്ക് അത് നന്മയായിട്ട് തോന്നുകയില്ല. അതുകൊണ്ട് പല ജീവിത രീതിയുടെ വെളിച്ചത്തിൽ പല സാഹചര്യങ്ങളിൽ നന്മകളെ വിചിന്തനം ചെയ്യുമ്പോൾ അവരവർക്ക് അവരവരുടേതായ കാരണങ്ങളുണ്ട്. ദേർ ആർ സോ മെനി റീസൺസ് വൈൽ ദേ ആർ സേയിങ് അബൌട്ട് ഗുഡ് തിങ്സ്. ഒരുപാട് കാരണങ്ങൾ അവർ നിരത്തിയിട്ട് നന്മകളെക്കുറിച്ച് പറയും. എന്നാൽ കർത്താവ് പറയുന്നു, നീ നന്മകളെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത്, നല്ലവനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. അത് ഞാനാണെന്ന് കർത്താവ് പറയുന്നില്ല. കർത്താവ് അങ്ങനെ അത്രത്തോളം പറയുന്നില്ല, നല്ലവൻ ഒരുത്തനേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ, മനുഷ്യപുത്രന്മാരെല്ലാവരും, മനുഷ്യരെല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കാര്യങ്ങളിൽ നീ വ്യാപൃതനാകണ്ട. നല്ലവനെക്കുറിച്ചറിയുകയാണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന പദം, ഇറ്റേണൽ എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലെ എയോനിയോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. ആ പദത്തിൻ്റെ അർത്ഥം ബിഫിറ്റ്സ് ഗോഡ്, ബിലോങ്സ് ടു ഗോഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ദൈവത്തിനോട് യോജിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളത് എന്നുള്ള അർത്ഥമാണ് ഇറ്റേണൽ ലൈഫ്. അപ്പോൾ ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊരു നന്മ ചെയ്ത് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യമല്ല. അതാണ് ഈ മനുഷ്യനോട് പറയുന്നത്. നീ ഒരു ഷോർട്ട് കട്ട് പ്രയോഗിച്ച് ഒരു നന്മ പെട്ടെന്ന് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹത്തോടെയല്ലേ നീ വന്നത്? എന്നാൽ നന്മകളെക്കുറിച്ച് നീ തിരക്കുന്നതിനേക്കാൾ അപ്പുറമായി നീ നല്ലവനെക്കുറിച്ച് അറിയണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഡിയർ സ്റ്റുഡൻസ്, യു ട്രൈ ടു നോ അബൌട്ട് ദി ഓൾമൈറ്റി ഗോഡ് ഹു ക്രിയേറ്റഡ് യു, ഹു എംപവേർഡ് യു, ആൻഡ് ഹു ഈസ് എംപവറിങ് യു ഇൻ വേരിയസ് കൈൻഡ് ഓഫ് ലൈഫ് സിറ്റുവേഷൻസ്. നിനക്ക് പഠിക്കാനുള്ള കഴിവ് തന്ന ദൈവം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ അറിഞ്ഞ ദൈവം, വിശുദ്ധീകരിച്ച ദൈവം, നിയോഗിച്ച ദൈവം, ആ ദൈവത്തെക്കുറിച്ച് അറിയുന്നതാണ് ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗ്യം എന്ന് യേശു കർത്താവ്. അതാണ് ശരിയായ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവ് ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു, ഫിയർ ഓഫ് ദി ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി, ജ്ഞാനത്തിൻ്റെ ആരംഭം അതാണ്. അതുകൊണ്ട് നല്ലവനെക്കുറിച്ച് അറിയുന്നതാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു അനുഭവം. എന്നിട്ട് ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, നിനക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കീപ് ദ കമാൻഡ്മെൻറ്റ്സ്, കൽപ്പനകളെ പാലിക്കണം. അതാണ് കർത്താവിന് പറയാനുള്ള ഒരു മറ്റൊരു വഴി. നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് അനുദിനം വളരണമെങ്കിൽ നീ കൽപ്പനകളെ പാലിക്കണം. അപ്പോൾ അവൻ്റെ ഒരു മറുചോദ്യമാണ്, ഞാൻ ഏത് കൽപ്പനകളെയാണ് പാലിക്കേണ്ടത്? അപ്പോൾ അവൻ്റെ ആ വരവിൻ്റെ ഉദ്ദേശം നമുക്ക് വ്യക്തമാകും. കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? 10 കൽപ്പനകൾ ആചരിക്കുന്നവരാണ് നാം എല്ലാവരും. 10 കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മോശയിൽ കൂടെ ദൈവം തൻ്റെ ജനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നൽകിയതാണ് 10 കമാൻഡ്മെൻറ്റ്സ്. യുനോ There are several commandments in their society. അതെല്ലാം പാലിച്ച് പോകണമെന്നുള്ളത് കർത്താവ് പറഞ്ഞപ്പോൾ ഇവിടെ ഇവൻ പറയുകയാണ്, ഏത് കൽപ്പന ഒന്നോർന്ന് നോക്കി. അപ്പോൾ അവനൊരു ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കുറുക്കു വഴി തിരയുന്നതായിട്ട് നമുക്ക് അവൻ്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി തന്നിരിക്കുന്ന കൽപ്പനകൾ നമുക്കറിയാം. ആവർത്തന പുസ്തകം 5:6-21 വാക്യങ്ങൾ, ഡ്യൂട്രോണമി chapter 5:6-21, യു ക്യാൻ സീ ദീസ് കമാൻഡ്മെൻറ്റ്സ്. വെൻ വി എക്സാമിൻ ദി 10 commandments, വി ക്യാൻ സെപ്പറേറ്റ് ദാറ്റ് കമാൻഡ്മെൻറ്റ്സ് ഇൻ ടു 2. യേശു കർത്താവും ഒരിക്കൽ ഈ 10 കൽപ്പനകളെ ചുരുക്കി യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന മനുഷ്യൻ പറയുന്നതായിട്ട് സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 10 കൽപ്പനകളെ ചുരുക്കി പറഞ്ഞാൽ 2 കൽപ്പനകളായിട്ട് നമുക്ക് ചുരുക്കാനായിട്ട് സാധിക്കും. ഒന്ന്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ഇൻ റിലേഷൻ വിത്ത് ദ ഗോഡ്. ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 10 commandments സെപ്പറേറ്റഡ് ഇൻ റിലേഷൻ വിത്ത് ഗോഡ്. ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 10 commandments സെപ്പറേറ്റഡ് ആസ് ഇൻ റിലേഷൻ വിത്ത് ഹ്യൂമൻ ബീയിങ്. മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലാണ് അടുത്ത പകുതി. മനസ്സിലാകണം, ഒന്നാമത്തെ 10 കൽപ്പനയുടെ പാതി ഭാഗം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവവുമായിട്ട് നിൻ്റെ ബന്ധം എങ്ങനെ ഉണ്ടായിരിക്കണം? നിങ്ങൾ നോക്കിയാൽ ആ 10 കൽപ്പനയുടെ ആദ്യത്തെ ഭാഗങ്ങളിലുള്ള കൽപ്പനകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ 2 ഭാഗം പറയുന്നത് നമ്മുടെ സഹജീവികളുടെ ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ക്രൂശിൻ്റെ അനുഭവത്തിൽ നമ്മൾ കാണുന്ന അതാണ്. യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധവും കാത്തു സൂക്ഷിച്ചു, അവൻ മനുഷ്യരുമായിട്ടുള്ള ബന്ധവും കാത്തു സൂക്ഷിച്ചു. അണ്ടിൽ ഹിസ് ഡെത്ത് ഹി കെപ്റ്റ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആസ് വെൽ ആസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻ ബീയിങ്, വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. ലംബവും തിരച്ചീനവുമായിട്ടുള്ള ഒരു ബന്ധം, ഇതാണ് ക്രോസ്, ഇതാണ് കുരിശിൽ കാണാൻ സാധിക്കുന്നത്, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ചിലരാണെ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, മനുഷ്യരുമായിട്ടൊരു ബന്ധവും ഇല്ല. മറ്റു ചിലർ മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കുന്നത്, നന്മകളൊക്കെ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുക, ദൈവവുമായിട്ടൊരു ബന്ധവും ഇല്ല. എന്നാൽ ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് നിന്റെ ജീവിതം പൂർണ്ണതയിലാകുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. വി ഷുഡ് നോ മോർ അബൌട്ട് ദി ഓൾമൈറ്റി ഗോഡ് ത്രൂ അവർ പേഴ്സണൽ മെഡിറ്റേഷൻ ആൻഡ് എൻകൗണ്ടർ വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ്. വൈൽ അറ്റൻഡിങ് ദി വർഷിപ്പ് വി മസ്റ്റ് റീഡെഡിക്കേറ്റ് അവർ സെൽഫ് ഡെയിലി ആൻഡ് വി ട്രൈ ടു നോ മോർ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ദ ഓൾമൈറ്റി ഗോഡ്. ആ ഒരു റിലേഷൻഷിപ്പ് വേണം. മറ്റൊന്ന്, സഹജീവികളോടും ഒരു ബന്ധമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ മാത്രമേ നിത്യജീവനിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധ്യമാവുള്ളൂ. പക്ഷേ ഈ മനുഷ്യനോട് യേശു കർത്താവ് അവനെ പരിശോധിക്കാനാണ് 2 ഹാഫ് പറയുന്നത്. ആദ്യം നന്മയെക്കുറിച്ച് തിരക്കുന്നവനോട് പറയുന്നു, നന്മയല്ല നീ തിരക്കേണ്ടത്, നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. നന്മ ഏതൊക്കെ ഉണ്ടെന്ന് പറയാൻ എനിക്ക് വയ്യ, പക്ഷേ നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. കർത്താവ് അവൻ്റെ മനസ്സറിയാനായിട്ടാണ് അതിൻ്റെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കള്ളസാക്ഷ്യം പറയരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, കള്ളസാക്ഷ്യം പറ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, ഓ ഇതൊക്കെ ഞാൻ പണ്ട് തൊട്ടേ പ്രമാണിക്കുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, അവൻ പ്രമാണിക്കാതെ പോയത് 1 പ്രമാണമാണ്. അവൻ പ്രമാണിക്കാതെ പോയത് 1 വിലപിടിപ്പുള്ള കൽപ്പനയാണ്. അതെന്താണെന്നറിയാമോ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണം എന്നുള്ള കൽപ്പന. ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ
സഹജീവികളുമായിട്ട് ബന്ധമുള്ളവരായി ജീവിപ്പാൻ നമുക്ക് സാധ്യമല്ല. മീനിങ് ഫുള്ളായി നിത്യജീവനിലേക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല. മനുഷ്യൻ പറയുന്നത് ഇതൊക്കെ ഞാൻ പ്രമാണിക്കുന്നുണ്ട്, കുറവെന്താണ്, ഇനി എന്താണ് കുറവ്? അവൻ ചോദിക്കുന്നുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ്, നിനക്ക് പൂർണ്ണനാവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ്, ഗോ സെൽ യുവർ പൊസഷൻസ് ആൻഡ് ഗീവ് ടു ദി പൂവർ ആൻഡ് യു വിൽ ഹാവ് ട്രഷർ ഇൻ ഹെവൻ, ദെൻ കം ഫോളോ മീ. നീ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ സെന്റൻസാണിത്. കർത്താവ് എന്തിനാണിത് പറഞ്ഞത്? കർത്താവിന് മനസ്സിലായി ഇവൻ ദൈവത്തിനേക്കാൾ മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, നീ പ്രാധാന്യമുള്ളതെന്ന് കരുതുന്ന, നീ നിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പൊസിഷൻസ്, നിൻ്റെ ജീവിതത്തിൽ നീ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന നിൻ്റെ വെൽത്ത്, നിൻ്റെ ഹൃദയം അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമ്പത്ത്, അതിനെ നീ ഉപേക്ഷിക്കണം. നീ എന്തിനാണോ മുഖ്യസ്ഥാനം കൊടുത്തിരിക്കുന്നത്, അതിന് മുഖ്യസ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഇപ്പോൾ നോർന്ന് നോക്കി, അവൻ പല നന്മ ചെയ്ത് ഈ ഒരു ഷോർട്ട് കട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു നിത്യജീവനെ പ്രവേശിക്കാമെന്ന് കരുതിയാണ് വന്നത്. കർത്താവ് അവനെ ചലഞ്ച് ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ, നീ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നിൻ്റെ ജീവിതത്തിൽ പ്രയോറിറ്റി നീ എന്തിനാണ് കൊടുക്കുന്നത്? അതിനെ നീ ഉപേക്ഷിക്കാതെ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യമാകുകയില്ല എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് എന്താണെന്നറിയാമോ, നമ്മൾ ഇതുവരെ നിൽക്കത്തുള്ളൂ. നമ്മൾ ചിന്തിക്കും, എടാ ഇത് എല്ലാം വിറ്റിട്ട് കൊടുത്ത് ദരിദ്രർക്ക് കൊടുത്തിട്ട് വരാനാണ് കർത്താവ് പറയുന്നത്. കർത്താവ് എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. നമ്മൾ അത് ചിലപ്പോൾ ധ്യാനിക്കത്തില്ല. നിത്യജീവനിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഫോളോ ജീസസ് ക്രൈസ്റ്റ് ത്രൂ ഔട്ട് അവർ ലൈഫ്. ഐ അറ്റൻഡ് ദി വർഷിപ്പ്, ഐ അറ്റൻഡ് ദ ഹോളി കമ്മ്യൂണിയൻ, ഐ പാർട്ട് ഓഫ് ദ ഹോളി കമ്മ്യൂണിയൻ, ദെൻ ഐ വിൽ ഗെറ്റ് ഇറ്റേണൽ ലൈഫ്. ഡോണ്ട് തിങ്ക് സോ. ഇഫ് യു വാണ്ട് എൻ ഇറ്റേണൽ ലൈഫ്, യു ഹാവ് ടു ഗ്രോ എലോങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഡേ ബൈ ഡേ, അതർവൈസ് യു ക്യാൻ അറ്റൈൻ ഇറ്റേണൽ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ ദൈവവുമായിട്ട് അനുദിനം വളരണം. കർത്താവ് പറയുന്നു, നീ ദരിദ്രർക്ക് കൊടുത്തു അല്ല വിറ്റിട്ട് നീ വരണം, വന്നിട്ട് എന്നെ അനുഗമിക്കാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ നീ ഫോളോ ചെയ്യണം. നിരന്തരം എന്നെ നീ ഫോളോ ചെയ്യുന്നതിലൂടെ മാത്രമേ നിനക്ക് നിത്യജീവനിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. നിൻ്റെ ഹൃദയത്തിൽ നീ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നീ വിമുക്തനാവണം. ദൈവത്തിന് നിനക്ക് സ്ഥാനമില്ല നിൻ്റെ ഹൃദയത്തിൽ. നീ നന്മയെക്കുറിച്ച് അന്വേഷിക്കുന്നു, നല്ലവനെ നിൻ്റെ ജീവിതത്തിൽ നീ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നീ കമാൻഡ്മെൻറ്റ്സ് പാലിക്കുന്നു, പക്ഷേ ദൈവവുമായിട്ട് നിനക്കൊരു ബന്ധമില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ നീ എന്ത് ചെയ്യണം, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇരിക്കേണ്ടിടത്ത് വേറെ പലതുമായിരിക്കുന്നത്. യു ആർ ഗിവിങ് പ്രയോറിറ്റി ടു ദി വെൽത്ത്, പൊസഷൻസ്, വേൾഡ്ലി പ്ലഷേഴ്സ്, അത് നീ ഉപേക്ഷിച്ചിട്ട് വന്ന് നിരന്തരം എന്നെ അനുഗമിക്കണം. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നിൻ്റെ ജോലി മേഖലയിലും പഠന മേഖലയിലും നീ എന്നെ അനുഗമിക്കണം. നിനക്കറിയാം, വഴിയിലിരുന്ന് ഭിക്ഷയെ അയച്ച ഭർത്തിമായി അവൻ കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവൻ തൻ്റെ പുതപ്പും വിട്ടിട്ട് യാത്രയിൽ അവനെ അനുഗമിച്ചു. യേശു കർത്താവ് വിളിക്കുന്ന ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശു കർത്താവിനെ അനുഗമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യനാണ്. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. സോ വി മസ്റ്റ് ഫോളോ ജീസസ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്. ഡോണ്ട് ഗീവ് പ്രയോറിറ്റി ടു എനിത്തിങ് മോർ ദാൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനേക്കാൾ ജീവിതത്തിൽ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ നിരന്തരം അവനെ അനുഗമിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. ഇവിടെ റിച്ച് എന്ന് പറയുന്നത് ഒരു പാപമല്ല, അതെല്ലാം ദൈവം നമുക്ക് അനുഭവിക്കാനായിട്ട് തന്നിരിക്കുന്ന സൗകര്യങ്ങളാണ്, നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങളാണ്. ഒരു റിച്ചായിട്ട് ജീവിക്കുന്നു അല്ല സമ്പത്തുള്ളത് എന്ന് പറയുന്നത് അത് തെറ്റാണോ? അത് തെറ്റല്ല. പക്ഷേ അതിനോടുള്ള മനോഭാവമാണ് ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത്. ഒരാൾ റിച്ച് എന്ന് പറയുമ്പോൾ അതിന് ചില അപകടങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, റിച്ചസ് എൻകറേജ് എ ഫോൾസ് ഇൻഡിപെൻഡൻസ്. ഞങ്ങൾക്കിനി വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എന്ത് വന്നാലും നോക്കാൻ ഞങ്ങളുടെ സമ്പത്ത് ഉണ്ട്. ഒരു ഫോൾസ് ഇൻഡിപെൻഡൻസ്, ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ ഇൻഡിപെൻഡൻസ്, ബട്ട് ദേ ആർ എൻജോയിങ് എ ഫോൾസ് ഇൻഡിപെൻഡൻസ്. ഒരു താൽക്കാലികമായ അല്ലെങ്കിൽ ഒരു തെറ്റായ സ്വാതന്ത്ര്യമാണ് ഈ പണത്തിൻ്റെ ഒരു ധാരാളിത്തത്തിലൂടെ വെൽത്തിലൂടെ അവർ അനുഭവിക്കുന്നത്. അങ്ങനെ അപകടമുണ്ട്. എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് എന്തെങ്കിലും വന്നാൽ നോക്കാനുണ്ട്, സമ്പത്ത് ഉണ്ട്. ഞാൻ പലപ്പോഴായിട്ട് ഈ ഇടവകയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ് ചൈനീസ് പ്രൊവേർബിൻ്റെ കാര്യം അല്ലേ, മണി ക്യാൻ ബൈ മെഡിസിൻസ് ബട്ട് നോട്ട് ഹെൽത്ത്, മണി ക്യാൻ ബൈ ബുക്സ് ബട്ട് നോട്ട് വിസ്ഡം നോളജ്, മണി ക്യാൻ ബൈ ക്ലോക്ക് ബട്ട് നോട്ട് ടൈം. നമുക്ക് പണത്തിന് ചിലത് കഴിയും, ചിലത് കഴിയുകയല്ല. മണി ക്യാൻ ബൈ ഫുഡ് ബട്ട് നോട്ട് അപ്പറ്റൈറ്റ്, വിശപ്പ് വാങ്ങിക്കാനായിട്ട് സാധ്യമല്ല, ആഹാരം വാങ്ങിക്കാനായിട്ട് സാധിക്കും. മണി ക്യാൻ ബൈ ബെഡ് ബട്ട് നോട്ട് സ്ലീപ്പ്, കിടക്ക വാങ്ങിക്കാൻ സാധിക്കും, ഉറക്കം വാങ്ങിക്കാൻ സാധിക്കില്ല. ഔഷധം വാങ്ങിക്കാൻ സാധിക്കും, സൗഖ്യം വാങ്ങിക്കാൻ സാധിക്കില്ല. ക്ലോക്ക് വാങ്ങിക്കാൻ സാധിക്കും, സമയം ഒരു സെക്കൻഡ് പോലും വാങ്ങിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. അതുകൊണ്ട് റിച്ച് അതിൽ തന്നെ പാപമല്ല, പക്ഷേ ആ മനോഭാവം മനസ്സിലേക്ക് വരുമ്പോൾ, അവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് അവർ ആൾട്ടിറ്റ്യൂഡ്. നമ്മുടെ ഉന്നതി നിശ്ചയിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. യു ഹാവ് ടു റിമെമ്പർ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്. അവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് അവർ ആൾട്ടിറ്റ്യൂഡ്. അതുകൊണ്ട് ആ മനോഭാവമാണ് അപകടം. ഒരു ഒരു വെൽത്തുണ്ട്, ഒരു പൊസിഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നിങ്ങളെ തെറ്റായ ഇൻഡിപെൻഡൻസിലേക്ക് നയിക്കും. മറ്റൊന്ന്, റിച്ചസ് shackle a man to this earth. ഈ ഭൂമിയുമായിട്ട് ഭൂമിയിലെ ഒരു ചങ്ങല പോലെ ബന്ധിക്കും. പിന്നീട് അവർ നെവർ ദേ തിങ്ക് അബൌട്ട് ദി അതർ വേൾഡ്. ഇറ്റ് വിൽ ഷാക്കിൾ എ മാൻ ടു ദിസ് എർത്ത്, ബന്ധിപ്പിച്ചിടും. പിന്നെ സ്വർഗത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട എന്താ ആവശ്യം? ഐ ആം സഫിഷ്യൻറ്റ്, ഐ എം നോട്ട് ബോദറിങ് അബൌട്ട് അതർ മാറ്റർ. എന്തിനു ഞാൻ ചിന്തിക്കണം? അതുകൊണ്ട് ഇത് നിങ്ങളെ ബന്ധിപ്പിച്ചിടും. ആ മനോഭാവം ഈ ഭൂമിയുമായിട്ട് നിങ്ങളെ ഒരുപാട് ബന്ധിപ്പിച്ചിടും. യു വിൽ നെവർ തിങ്ക് അബൌട്ട് അതർ വേൾഡ് ആൻഡ് ദി പ്രസൻസ് ഓഫ് ഗോഡ്. ഒരിക്കലും ചിന്തിക്കുകയല്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം ഈ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഭാവത്തിൽ നിങ്ങൾ ബന്ധിതരാകും. മറ്റൊരു അപകടം എന്താണെന്ന് അറിയാമോ? Riches tend to make a man selfish. It tend to make a man selfish. സ്വാർത്ഥനായിട്ട് അങ്ങ് മാറ്റും. അതുകൊണ്ട് ആരുമായിട്ടും ഒരു ബന്ധം വേണ്ട, ഇതുണ്ട്, ഞങ്ങൾക്കുണ്ട്, എല്ലാം ഉണ്ട്, ഐ ആം സോ ഹാപ്പി, ഐ ആം നീഡ് ടു വറി അബൌട്ട് അതേഴ്സ്, ഇഫ് ദേർ ആർ സോ മെനി പീപ്പിൾ ദോസ് ഹു ആർ അണ്ടർ ഗോയിങ് ട്രബിൾസ്, വാട്ട്സ് എ നീഡ് ടു വറി അബൌട്ട് ദം, ഹു കെയർസ് ദാറ്റ്. ആര് ചിന്തിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? ഒരു സെൽഫിഷായിട്ട് മാറാനുള്ള ഒരു അപകടമുണ്ട്. അതൊന്ന് അതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിദ്യാഭ്യാസം. അതിൽ തന്നെ പാപമല്ല, പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് നിങ്ങളെ പലതുമായിട്ട് ബന്ധിപ്പിച്ചിടും. അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ഇറ്റേണൽ ലൈഫിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാണ് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും ധനവാന്മാർ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയല്ല. കർത്താവ് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അതുകൂടി വായിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. യേശു തന്നെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. നമുക്കുണ്ടായ പോലെ ഒരു സംശയം ശിഷ്യന്മാർക്കുണ്ടായി. അയ്യോ, ധനമുണ്ടായാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലേ? സമ്പത്തുണ്ടായാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലേ? അവരത്രേ മനസ്സിലാക്കിയുള്ളൂ. അവർ വിസ്മയിച്ചു. എന്നിട്ട് അവർ ചോദിച്ചു, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അത് മനുഷ്യരുടെ ചെയ്തികൾ കൊണ്ടോ, മനുഷ്യരുടെ സമ്പത്ത് കൊണ്ടോ, മനുഷ്യരുടെ പ്രതാപം കൊണ്ടോ നേടിയെടുക്കേണ്ട ഒന്നല്ല. അത് ദൈവത്താൽ സാധ്യമാകേണ്ടത് ഒന്നാണ്. ഒൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഒൺലി ത്രൂ ദ ഗ്രേസ് ഓഫ് ഗോഡ് യു ക്യാൻ അച്ചീവ് ദ ഇറ്റേണൽ ലൈഫ് ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാൽ ആണ് അത് സാധ്യമാകുന്നത്. അപ്പോൾ ഈ മനുഷ്യന് ആകെപ്പാടെ പ്രശ്നമല്ലേ? നന്മ ചെയ്ത് ഇറ്റേണൽ ലൈഫിലേക്ക് പ്രവേശിക്കാൻ വന്ന മനുഷ്യൻ, ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പേഴ്സണലായിട്ട് ബന്ധമില്ലെങ്കിലും കുഴപ്പമില്ല, ആ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ സ്വർഗരാജ്യത്തിലേക്ക് കയറാം. ഷോർട്ട് കട്ട്. ഇവിടുന്ന് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും ഇത് മനുഷ്യരുടെ കഴിവുകൊണ്ട് സാധ്യമല്ല, ഇത് മനുഷ്യരുടെ കഴിവുകൊണ്ട് സാധ്യമല്ല. വിത്ത് മാൻ ദിസ് ഈസ് ഇമ്പോസിബിൾ, ബട്ട് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ദൈവകൃപ കൊണ്ട്, ദൈവത്താൽ ഇത് സാധ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നത്, ഇറ്റേണൽ ലൈഫിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി, ഈ ലോകത്തിൽ കൊള്ളരുതാത്ത ജീവിതമൊക്കെ നയിച്ചിട്ട് എങ്ങനെയും ജീവിച്ചിട്ട് ചിലരൊക്കെ മരിച്ചു കഴിയുമ്പം പ്രാർത്ഥിക്കും, ദൈവമേ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എൻ്റെ ദാസനെ. എവിടെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചെന്ന്? നിത്യജീവൻ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻസ്റ്റൻറ്റ് ആക്ടിവിറ്റി. യേശു കർത്താവ് പറയുന്നു ഇത് അനുദിന ജീവിതത്തിൽ വളരേണ്ട ഒരു അനുഭവമാണ്. എല്ലാ അനുഭവത്തിലും യേശു കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരനുഭവമാണ്. നമ്മൾ നമ്മുടെ ചർച്ചിലെ മെമ്പറായി ബാപ്റ്റിസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രക്ഷാകരമായ യാത്ര ആരംഭിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ നമ്മളെ തന്നെ പുതുക്കുന്നു. ആരാധനയിലൂടെ നമ്മളെ തന്നെ പുതുക്കുന്നു. എപ്പോൾ വേണേലും വീണു പോകാനുള്ള സാധ്യതയുണ്ട്, എപ്പോൾ വേണേലും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നിരന്തരം സഹിച്ച് അനുദിനം ദൈവത്തെ അനുഗമിക്കുമ്പോൾ മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് വരല്ലേ. ക്രൈസ്റ്റ് ഈസ് എ സൈലന്റ് ലിസണർ ടു യുവർ എവറി കോൺവെർസേഷൻ ആൻഡ് എവറി ഡെലിബറേഷൻസ്. ഒരു ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് പോയാൽ ദൈവം ജീവൻ, നിത്യജീവൻ കിട്ടി. പിന്നീട് തിങ്കൾ, ചൊവ്വ, വെള്ളി, ബുധൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്ന് വിചാരിക്കരുത്. അത് പ്രസാദിപ്പിക്കാനായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും ഒൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നോഹ ദൈവകൃപ അനുഭവിച്ച ആളാണ്, കന്യമറിയം ദൈവകൃപ അനുഭവിച്ച ആളാണ്. അവരുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ, അവരുടെ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മ അംശം പോലും ദൈവത്തിന് വേണ്ടി വേർതിരിപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് നിത്യജീവൻ അവർ ഓഹരിക്കാരായിട്ട് മാറി. താഴോട്ട് നിങ്ങൾ വായിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കും. അപ്പോൾ പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ, നോക്കിക്കേ, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ബൈബിൾ നമ്മൾ ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ല. കർത്താവ് പറയുന്നു, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 ലഭിക്കും. ഹല്ലേലൂയ. എൻ്റെ നാമനിമിത്തം നിങ്ങൾ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ 100 ലഭിക്കും. അപ്പോൾ ദൈവം വെൽത്തിനെതിരാണോ? ഇരട്ടിയായിട്ട് ലഭിക്കുമെന്ന് പറഞ്ഞത് വെൽത്തിനെതിരായ ഒരു കർത്താവാണോ? അല്ല, നമ്മുടെ മനോഭാവത്തിലാണ് ഒരു പ്രത്യേകത. നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ പ്രതി അപ്പനെ വെറുത്തവരുണ്ടെങ്കിൽ, സഹോദരിമാരെ വിട്ടുകളയേണ്ടി വന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കോപത്തിന് പാത്രീഭൂതരാകേണ്ടി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, ദൈവനാമത്തെ പ്രതി നിങ്ങൾ ഇതുപോലുള്ള വിട്ടുകളയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, കഷ്ട സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓർക്കേണ്ട, നിങ്ങൾക്കിത് ഇരട്ടിയായിട്ട് ലഭിക്കും. അപ്പനേക്കാൾ പരിപാലിക്കുന്ന ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും. ഒരു സഹോദരി പോയാൽ 100 സഹോദരിമാരുടെ സ്നേഹം നിങ്ങൾക്ക് തരുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ വളരും. ഒരു വീടിൻ്റെ സന്തോഷം തരുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങൾ ജീവിതത്തിൽ ശ്രേഷ്ഠമായ സന്തോഷം നിങ്ങൾ അനുഭവിക്കും. അതെല്ലാം അനുഭവിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നോക്കിയാൽ നിങ്ങൾ 100 നിങ്ങൾക്ക് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഇങ്ങനെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ മനോഭാവമാണ് നമ്മളെ നിത്യജീവനിൽ നിന്ന് പിന്തിരിക്കുന്നത്. ദൈവത്തിന് സ്ഥാനം കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ എന്തിനാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടിടത്ത് ഞാൻ വേറെ ഏത് കാര്യത്തിനാണ്? എൻ്റെ കഴിവിനാണോ, എൻ്റെ താലന്റുകൾക്കാണോ, എൻ്റെ പൊസഷൻസ് ആണോ, എൻ്റെ പദവിക്കാണോ, എൻ്റെ സൗന്ദര്യത്തിനാണോ, എൻ്റെ ആഢ്യത്തിനാണോ, എൻ്റെ സമ്പത്തിനാണോ, എന്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? അതുമായിട്ട് ഒരു ബന്ധമുള്ളിടത്തോളം കാലം എന്നെ എപ്പോഴും അത് കൊളുത്തി വലിച്ചുകൊണ്ടിരിക്കും, ദൈവവുമായിട്ട് അടുപ്പിക്കത്തില്ല. അതിനെയാണ് കർത്താവ് വിമർശിക്കുന്നത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലത്തെ ഒരു അനുഭവത്തിലെയാണ്. വലിയ പ്രയാസമാണ്, കാരണം അവർ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് വേറെ പലതുമായിട്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നന്മ ദൈവം തരുമ്പോൾ നമ്മളത് ദൈവം തന്നതാണെന്ന് ഓർത്ത് വി ഷുഡ് ഗീവ് പ്രയോറിറ്റി ടു ദി ഗോഡ് ആൻഡ് വി മസ്റ്റ് കെയർ അതേഴ്സ് ടു. ദൈവവുമായിട്ടൊരു ബന്ധം വേണം, മറ്റുള്ളവരുമായിട്ടും ഒരു ബന്ധം വേണം. മറ്റുള്ളവരെ സംരക്ഷിക്കണം, മറ്റുള്ളവരെ കരുതണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. എല്ലാറ്റിലും അപ്പുറമായി ദൈവത്തെ സ്നേഹിക്കണം, കാരണം ദൈവമാണ് നമ്മളുടെ എല്ലാമെല്ലാം. ഞാൻ നല്ല സേവികാ സംഘത്തിൻ്റെ മീറ്റിങ്ങിന് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആന്ധ്രാപ്രദേശ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, ഒരു റിട്ടയേർഡ് ടീച്ചറാണ്, അവർ ബാച്ചിലറായിട്ട് ജീവിച്ച ഒരു സ്ത്രീയാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അവർക്കുണ്ടായിരുന്ന 2 ഏക്കർ സ്ഥലം അവരെന്ത് ചെയ്തെന്നറിയാമോ? ആകെയുള്ള അവരുടെ സമ്പാദ്യമാണ്, അത് സക്രിയാസ് തിരുമേനിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കാലശേഷം ഇവിടെ മിഷൻ പ്രവർത്തനം ചെയ്യണം, ഇത് സഭയായിട്ട് എടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തു. അവർക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, അവരെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അത് കൊടുത്തു, പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അവർക്കുണ്ടായിരുന്ന നല്ല സ്ഥലമാണ്. എന്തുകൊണ്ട് അവർ സമർപ്പിച്ചു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ, അങ്ങനെ എത്രയോ പേര് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി തങ്ങളുടെ വിഭവങ്ങൾ പങ്കുവച്ചത് കൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളർന്നത്. ഞാൻ പറയുന്നത്, നമ്മളെല്ലാം വിറ്റുപെറുക്കി ദരിദ്രർക്ക് കൊടുത്ത് ദൈവത്തെ അനുഗമിക്കുക എന്നുള്ളതല്ല ദൈവവോട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ മനോഭാവമാണ് നമ്മളെ നമ്മുടെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നത്. നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, എന്തിനാണ് മുഖ്യസ്ഥാനം കൊടുക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. നന്മകൾ തിരക്കി വന്ന മനുഷ്യൻ നല്ലവനെ അറിയാതെ ജീവിതത്തിൽ പോയ അനുഭവങ്ങളുണ്ട്. മനസ്സിലായോ? എന്തെങ്കിലും ചെയ്താൽ മതി, കുഴപ്പമില്ല, എന്ത് കൊള്ളരായ്മ കാണിച്ചാലും എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് ആലോചിക്കരുത്. നിരന്തരമായി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മാത്രമേ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. നിരന്തരം ദൈവത്തെ അനുഗമിക്കുക, പിന്നെ വന്നെന്നെ അനുഗമിക്കുക എന്നാണ് പറയുന്നത്. കർത്താവിനോട് ചോദിച്ചാൽ അവൻ പറയും, കം ആൻഡ് ഫോളോ മീ. എവിടെ പാർക്കുന്നു ചോദിച്ചാൽ പറയും, വന്ന് കാണുമേ. കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക്, നിരന്തരം അവനുമായിട്ട് സംവേദിക്കുന്നവർക്ക് മാത്രമേ ഈ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് പുള്ളമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ സമ്പത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ്. ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയാലും എൻ്റെ പൊസഷൻ കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വർക്കുകൾ നടക്കണം, സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കണം എന്ന് കരുതിയാണ് അവരവരുടെ 2 ഏക്കർ സ്ഥലം സക്രിയാസ് തിരുമേനിയുടെ കയ്യിൽ കൊടുത്തത്. അവിടെ ഇപ്പോൾ നമുക്കൊരു ചെറിയ സ്കൂളുണ്ട്, ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, കൃഷിസ്ഥലമുണ്ട്. അവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന ആ നെല്ല് അരിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ ഹോസ്റ്റലിലെ പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. ഏകദേശം 20-24 കുഞ്ഞുങ്ങളെ നമ്മൾ വിവിധ വില്ലേജുകളിൽ നിന്ന് എടുത്ത് പഠിപ്പിക്കുകയാണ് സൗജന്യമായി. അവർക്ക് ആഹാരം കൊടുക്കുന്നത് ഈ കൃഷിസ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു അനുഭവമാണ്. നോക്കിയ പുള്ളമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് തരേണ്ട ആവശ്യം എന്നാണ്? ഹി വാസ് എ ഹിന്ദു വിമൺ, ഒരു പൂർണ്ണമായിട്ടൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു സ്ത്രീ, എന്നാൽ കർത്താവിനെ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നതാണ്. വിശ്വാസത്തിൽ വന്നപ്പോൾ, ഞാൻ ഈ ലോകത്തിൻ്റെ സമ്പത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണെന്ന് മനസ്സിലാക്കി അവൾ അവളെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധി സമർപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുണ്ട് അഭിമാനിക്കാൻ, എന്തുണ്ട് നമുക്ക് പുകഴാൻ? ദൈവത്തിൻ്റെ മഹാകരുണ ഒന്ന് മാത്രമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, ആസ് യു ആർ ഗോയിങ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് കോളേജസ് ആൻഡ് സ്കൂൾസ്, Remember this thing always. Give priority to the Almighty God and obey His commandments and make a relationship with other. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, അതിലുപരിയായിട്ട് ദൈവവുമായിട്ടൊരു നല്ല ബന്ധം വേണം. വെർട്ടിക്കൽ ആൻഡ് ആസ് വെൽ ആസ് എ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. യു ഹാവ് ടു കീപ് ദീസ് ടു ഡയമെൻഷൻസ് ഇൻ യുവർ ലൈഫ്, ദെൻ യു ക്യാൻ എൻ്റർ ദി കിങ്ഡം ഓഫ് ഗോഡ്. ജീവിതത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധം കാത്തു സൂക്ഷിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ മിസ്റ്റർ സന്തോഷ് തോമസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.